പൊതു വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി കൈറ്റ് വിക്ടേഴ്സ് അവതരിപ്പിക്കുന്നു ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 10-ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബെൽ പരിപാടിയുടെ തുടർച്ചയായി പരീക്ഷയ്ക്കായുള്ള ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ പാഠപുസ്തകം കൂടി മുന്നിലുണ്ടായിരിക്കുന്നത് ഗുണകരമായിരിക്കും.
നമസ്കാരം, ഞാൻ മനോജ്, വെഞ്ഞാറമൂട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ചെറുവിവരണവും അതോടൊപ്പം ഓരോ പാഠഭാഗങ്ങളുടെയും ചില മാതൃകകളായി ചോദ്യങ്ങളുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ സയൻസ് 1-ാം ഭാഗത്തിലെ ആദ്യ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. ഇവിടെ 5 വിപ്ലവങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട വിപ്ലവങ്ങളാണ് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ചോദ്യപേപ്പർ ഘടന ഇതിനോടകം തന്നെ അധ്യാപകർ നിങ്ങളെ പരിചയപ്പെടുത്തി കാണും. ആകെ 120 മാർക്കിൻ്റെ സ്കോർ ചോദ്യങ്ങളാണ് ചോദ്യപേപ്പറിലുണ്ടാവുക. നിങ്ങൾക്ക് പരമാവധി എഴുതി നേടാനാവുക 80 മാർക്കാണ്. ചോദ്യപേപ്പറിന് 5 പാർട്ടുകളാണ് ഉണ്ടാവുക. ഓരോ പാർട്ടിൻ്റെയും ചോദ്യങ്ങൾക്ക് ഒരേ സ്കോറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പാർട്ട് 1 ഒരു മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 2 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാർട്ട് 3 4 മാർക്കിനുള്ള ചോദ്യങ്ങളും പാർട്ട് 4 6 മാർക്കിനുള്ള ചോദ്യങ്ങളും പാർട്ട് 5 8 മാർക്കിനുള്ള ചോദ്യങ്ങളുമാണ് അതിൽ വരിക. അതോടൊപ്പം തന്നെ മറ്റൊരു വസ്തുത അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പാർട്ടിലും AB എന്നിങ്ങനെ ഉപവിഭാഗങ്ങളും ഉണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ക്ലാസ് അധ്യാപകരുമായി ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. ഇനി നമുക്ക് പാഠപുസ്തകത്തിലേക്ക് പോവാം. 1-ാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നിങ്ങനെയുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിൽ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നീ വിപ്ലവങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാതൃകാ ചോദ്യം നോക്കിയാൽ ഒരു 8 സ്കോറിൻ്റെ ഒരു ചോദ്യം വരാനുള്ള ഒരു സാധ്യത ഈ പാഠഭാഗത്തിനുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഞാൻ ചോദ്യം പറയാം. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ പട്ടികപ്പെടുത്തുക. ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഒരു ചോദ്യത്തിന് തന്നെ 2 ഭാഗങ്ങളുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. 1, റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങൾ. 2-ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, ഈ 2 ഉപവിഭാഗങ്ങൾക്കും ഉത്തരം എഴുതിയാൽ മാത്രമേ പൂർണ്ണമായിട്ടും 8 സ്കോർ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലോട്ടൊന്ന് പോവാം. കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യം, അതോടൊപ്പം തന്നെ കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരന്ത ജീവിതം, വൻ നികുതി ഭാരം, കാർഷിക വ്യവസായ മേഖലകളിലെ ഉൽപ്പാദനക്കുറവ്, ചിന്തകരുടെ സ്വാധീനം, ഇങ്ങനെയുള്ള പോയിന്റുകൾ നമുക്കിതിൻ്റെ കാരണങ്ങളായി എഴുതാൻ കഴിയും. അടുത്തൊരു ഭാഗമായിട്ട് ഉള്ളത് ഫെബ്രുവരി വിപ്ലവമാണ്. ഫെബ്രുവരി വിപ്ലവത്തെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായതും തുടർന്ന് 1917 മാർച്ച് 8 സ്ത്രീകൾ പ്രകടനം നടത്തുകയാണ്. പെട്രോഗാളിലെ തൊഴിലാളികളുടെ പ്രകടനം, ഇതിനോടൊപ്പം തന്നെ റഷ്യയിലെ സൈനികരും തൊഴിലാളികളോടൊപ്പം ചേരുന്നു. തുടർന്ന് വിപ്ലവകാരികൾ പെട്രോഗാർഡ് പിടിച്ചെടുത്തു. സർ ചക്രവർത്തി സ്ഥാനമൊഴിയുകയും കെറൻസ്കി അധികാരത്തിലെത്തുകയും ചെയ്യുന്നതാണ് ഫെബ്രുവരി വിപ്ലവം. അവിടെ കെറൻസ്കിയുടെ അധികാരത്തിൽ ഏറിയതാണ് ഫെബ്രുവരി വിപ്ലവമായിട്ട് മാറിയത്. അടുത്തൊരു ഭാഗമാണ് ഒക്ടോബർ വിപ്ലവം. കെറൻസ്കി അധികാരത്തിലെത്തിയോടുകൂടി സ്വിറ്റ്സർലൻഡിലായിരുന്ന ലെനിൻ തിരിച്ചെത്തുകയാണ്. തുടർന്ന് 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ കെറൻസ്കി ഗവൺമെൻറ്റിനെതിരെ കലാപം നടത്തുന്നു. റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലും ആകുന്നു. ഇതാണ് ഒക്ടോബർ വിപ്ലവം. ആ ചോദ്യങ്ങളുടെ 2 ഭാഗങ്ങളുടെയും ഉത്തരം എഴുതി കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും 8 സ്കോർ നമുക്ക് നേടാൻ കഴിയുക. ഇത്തരത്തിൽ ചോദ്യങ്ങളെ ഒന്ന് വിശദമായി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നമ്മൾ ഉത്തരങ്ങൾ എഴുതാൻ. അതിനായിട്ട് നമുക്ക് പരീക്ഷ തുടങ്ങുന്നതിന് കൂടെയുള്ള ആ കൂൾ ഓഫ് ടൈം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി ചോദ്യങ്ങൾ കൃത്യമായിട്ടും ഒന്ന് മനസ്സിലാക്കി എഴുതുക. ഈ പാഠത്തിൽ തന്നെ മറ്റൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരു മാർക്കിനുള്ള ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഇത് ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒരു ഒറ്റ പോയിന്റ് എഴുതിക്കൊണ്ട് നമുക്ക് ഒരു മാർക്കിൻ്റെ സ്കോർ നമുക്ക് നേടാൻ കഴിയും. ഉത്തരം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഒരു 4 മാർക്കിനോ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ വിശദമാക്കുക എന്നൊരു ചോദ്യം ചോദിക്കാം. അവിടെ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ അവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്ര പതിച്ചിരിക്കണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം തുടങ്ങിയ പോയിന്റുകൾ നമുക്ക് എഴുതാവുന്നതാണ്. അവിടെ 4 സ്കോർ നേടണമെങ്കിൽ കുറഞ്ഞത് 4 പോയിന്റെങ്കിലും നമ്മൾ എഴുതിയിരിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ചോദ്യത്തിനും എത്ര സ്കോറാണോ ഉള്ളത് ആ എണ്ണത്തിൽ കുറയാത്ത പോയിന്റുകൾ എഴുതാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചോദ്യം ശ്രദ്ധിക്കാം. എന്താണ് എസ്റ്റേറ്റുകൾ? ഫ്രാൻസിൽ നിലനിന്നിരുന്ന 3 എസ്റ്റേറ്റുകൾ വിശദമാക്കുക. ഇതൊരു 4 സ്കോറിൻ്റെ ചോദ്യമായിട്ടോ 6 സ്കോറിനുള്ള ചോദ്യമായിട്ടോ ഒക്കെ വരാം. അപ്പം 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ വളരെ ചുരുക്കി എഴുതാൻ ശ്രമിക്കുക. 6 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ ആ 3 എസ്റ്റേറ്റുകളെക്കുറിച്ച് എഴുതുകയും അതോടൊപ്പം തന്നെ അവയെക്കുറിച്ച് 1-2 പോയിന്റുകൾ കൂടി എഴുതാൻ കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണമായിട്ട്, 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. 1 എസ്റ്റേറ്റ്, 2 എസ്റ്റേറ്റ്, 3 എസ്റ്റേറ്റ്. 1 എസ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ചില പ്രത്യേകതകൾ സൂചിപ്പിക്കാം. ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചു. കർഷകരിൽ നിന്നും തിഥ എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നു. പുരോഹിതന്മാർ ഇതിൻ്റെ ഭാഗമായിരുന്നു. 2 എസ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കിയാൽ പ്രഭുക്കന്മാരായിരുന്നു 2 എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. 3 എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ തുടങ്ങിയ വിഭാഗങ്ങളടങ്ങിയ ഒരു മധ്യവർഗമായിരുന്നു 3 എസ്റ്റേറ്റ്. ഇവർക്ക് ഭരണത്തിൽ യാതൊരുവിധ അവകാശവും ഉണ്ടായിരുന്നില്ല. തൈലേ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു. ഇവിടെ 6 മാർക്കിൻ്റെ ചോദ്യമായത് കൊണ്ട് തന്നെ 3 എസ്റ്റേറ്റിൻ്റെ പേരുകൾ എഴുതുകയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഭാഗം എഴുതുകയും അവരുടെ പ്രത്യേകതകൾ എഴുതുകയും ചെയ്യുമ്പോഴാണ് 6 സ്കോറുകൾ നമുക്ക് നേടാൻ കഴിയുക. ഇത്തരത്തിൽ ഉത്തരങ്ങൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഓരോ ചോദ്യത്തിനുമുള്ള പൂർണ്ണമായ സ്കോർ നമുക്ക് നേടാൻ സാധിക്കും. അടുത്ത പാഠഭാഗം നമ്മൾ നോക്കുന്നത് ലോകം 20 നൂറ്റാണ്ടിൽ എന്ന പാഠമാണ്. ഇവിടെ സാമ്രാജ്യത്വം എന്താണെന്നുള്ളതും കോളനിവൽക്കരണം എങ്ങനെയാണ് സാമ്രാജ്യത്വത്തിലേക്ക് നയിച്ചതെന്നും അതോടൊപ്പം തന്നെ കോളനികളുടെ സമ്പദ് വ്യവസ്ഥ മാറ്റിമറിക്കുന്നതിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടലും കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള കിടമത്സരങ്ങൾ ലോകയുദ്ധങ്ങളിലേക്ക് എങ്ങനെ വഴിതെളിച്ചതും തുടർന്ന് ലോകയുദ്ധങ്ങൾക്ക് ശേഷം ലോക സമാധാനത്തിന് വേണ്ടി ഒരു സംഘടന രൂപം കൊണ്ടതും 2 ലോകയുദ്ധശേഷം ലോകരാജ്യങ്ങൾ 2 ആശയങ്ങളുടെ കീഴിൽ ഇരു ധ്രുവ ലോകമായി മാറിയതും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ശീതസമരവും 1990കളോടുകൂടി USSR തകർച്ചയും തുടർന്ന് അമേരിക്കയുടെ കീഴിൽ ഏകധ്രുവ ലോകമായി മാറിയതും ലോകത്തുണ്ടായ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമാണ് 2 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ പാഠഭാഗത്തുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു 4 സ്കോറിനുള്ള ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. സാമ്രാജ്യത്വം കോളനികളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? ഇവിടെ 4 പോയിന്റിൽ കുറയാതെ നമുക്ക് എഴുതാൻ കഴിയണം. ഇതിനെഴുതാൻ കഴിയുന്ന ചില പോയിന്റുകൾ ഞാൻ സൂചിപ്പിക്കാം. കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. ഇതിൽ ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് സ്കോർ നേടാൻ കഴിയും. മറ്റൊരു ചോദ്യം, ഒന്നാലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ വിശദമാക്കുക. ഇത് 4 സ്കോറിനുള്ള ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കിതിനെ പ്രധാനപ്പെട്ട 4 പോയിന്റുകളായിട്ട് പറയാൻ കഴിയുന്നത്, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം, തീവ്രദേശീയത, സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പ്രതിസന്ധികൾ. അവിടെ ഉദ്ദേശിക്കുന്നത് മൊറോക്കൻ പ്രതിസന്ധിയും ബാൾക്കൻ പ്രതിസന്ധിയുമാണ്. ഓസ്ട്രിയൻ കിരീടാവകാശിയുടെ കൊലപാതകം. ഇത്തരത്തിൽ 4 പോയിന്റുകൾ എഴുതുമ്പോൾ നമുക്ക് അവിടെ 4 സ്കോറിനുള്ള ഉത്തരമായി കഴിഞ്ഞു. മറ്റൊരു ചോദ്യം കൂടെ സൂചിപ്പിക്കാം, ഒന്നാലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ എഴുതുക. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകൾ തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവ വർദ്ധിച്ചു. യൂറോപ്യൻ സാമ്പത്തിക മേധാവിത്വം ദുർബലമായി. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സർവരാഷ്ട്ര സഖ്യം എന്ന സംഘടന രൂപം കൊണ്ടു. ഇതിലെ ഏതെങ്കിലും 4 പോയിന്റുകൾ എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് 4 സ്കോർ നേടാൻ കഴിയും. 6 സ്കോറിനാണെങ്കിൽ ആ ചോദ്യത്തിൻ്റെ സ്കോറിനനുസരിച്ചിട്ട് 6 പോയിന്റുകൾ എഴുതാൻ നമുക്ക് സാധിക്കണം. ഇവിടെ 2 ചോദ്യങ്ങളാണ് ഞാൻ അടുത്തടുത്തായി സൂചിപ്പിച്ചത്. 1, ഒന്നാലോക യുദ്ധത്തിൻ്റെ കാരണങ്ങൾ. 2 ചോദ്യം, ഒന്നാലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. ഒരുപക്ഷേ ഈ 2 ചോദ്യങ്ങളും കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് 1-8 സ്കോറിനുള്ള ചോദ്യമായിട്ടും വരാം. ഒന്നാലോക യുദ്ധത്തിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദമാക്കുക. അത്തരത്തിലൊരു ചോദ്യം വന്നാൽ 2 ഭാഗങ്ങളും, കാരണങ്ങളും ഫലങ്ങളും നമ്മൾ ഇവിടെ വിശദമാക്കിയതുപോലെ തന്നെ എഴുതി സ്കോർ നേടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത്തരത്തിലാണ് ഓരോ ചോദ്യത്തെയും നമ്മൾ എഴുതാൻ വേണ്ടി സമീപിക്കേണ്ടത്. മറ്റൊരു ചോദ്യം, ഫാഷിസത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. ഒരു 4 സ്കോറിനോ 6 സ്കോറിനോ ഒക്കെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ജനാധിപത്യത്തോടുള്ള വിരോധം, സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കുക, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയുള്ള ആശയപ്രചരണം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. ഇതൊക്കെ ഇതിൻ്റെ സവിശേഷതയായിട്ടുണ്ടെങ്കിലും സ്കോറിന് കണക്കാക്കി ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം എഴുതാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ചോദ്യം നമുക്ക് പറയാൻ കഴിയുന്നത്, ഫാഷിസത്തിൻ്റെ ജർമ്മൻ പതിപ്പായിരുന്നു നാസിസം. വിശദമാക്കുക. അതൊരു 6 സ്കോറിനും ഒക്കെ ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഫാഷിസവും നാസിസവുമായി ക്ലബ്ബ് ചെയ്തുകൊണ്ട് 1-8 ചോദ്യമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയാലും നമുക്ക് എഴുതാൻ സാധിക്കണം. ചില പോയിന്റുകൾ ഞാൻ സൂചിപ്പിക്കാം. സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും കൊന്നൊടുക്കി. ജൂതരെ ജർമ്മനിയുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചു. ശത്രുക്കളെ ഇല്ലാതാക്കാൻ തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗെസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. നാസി പാർട്ടി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ നിരോധിച്ചു. സൈനിക സേവനം നിർബന്ധിതമായും നടപ്പിലാക്കി. ഇങ്ങനെയുള്ള വസ്തുതകളാണ് നമുക്കതിനകത്ത് എഴുതേണ്ടത്. മറ്റൊരു ചോദ്യം, നമുക്ക് 4 സ്കോറിനുള്ള ഒരു ചോദ്യം പരിശോധിച്ചാൽ, രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ. അവിടെ 1-2 വസ്തുതകൾ ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ചോദിച്ചാലും ഒന്നാലോക യുദ്ധത്തിൻ്റെ ഫലങ്ങൾ ചോദിച്ചാലും ഏത് യുദ്ധങ്ങളായാൽ തന്നെയും നമുക്ക് എഴുതാൻ കഴിയുന്ന ഒരു കോമൺ പോയിന്റ്, നിരവധി പേർ പരിക്കേൽക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു. കാർഷിക മേഖല തകർന്നു. രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകർന്നു. ആശയവിനിമയ സമ്പ്രദായങ്ങൾ താറുമാറായി. ഇത്തരത്തിലുള്ള ചില കോമൺ പോയിന്റുകൾ 2 ലോകയുദ്ധങ്ങളുടെയും ഫലങ്ങൾ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇവിടെ 2 ലോകയുദ്ധത്തിൻ്റെ ഫലങ്ങളെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. യൂറോപ്പ് രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശക്തികളായി മാറി. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന UNO രൂപീകരിച്ചു. ഇതൊക്കെ നമുക്ക് പോയിന്റുകളായിട്ട് എഴുതാം.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10-ാം ക്ലാസിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബൽ ഓഡിയോ ക്ലാസ്.
പൊതുഭരണം എന്ന ഒരു പാഠഭാഗത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. എന്താണ് പൊതുഭരണം, അതിൻ്റെ പ്രാധാന്യം, പൊതുഭരണത്തെ സഹായിക്കുന്ന നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥവൃന്ദം, ഉദ്യോഗസ്ഥവൃന്ദത്തിൻ്റെ സവിശേഷതകൾ, ഭരണ നവീകരണം, എന്താണ് ഇ ഗവേണൻസ്, അറിയുവാനുള്ള അവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ, സേവനാവകാശം റൈറ്റ് ടു സർവീസ്, അഴിമതി നിർമ്മാർജ്ജനവും സംവിധാനങ്ങളും, ഇതൊക്കെയാണ് പൊതുഭരണം എന്ന പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യത്തിന് നമ്മളൊന്ന് നോക്കിയാൽ, പൊതുഭരണം എന്നാലെന്ത്, ഇതിൻ്റെ രണ്ട് പ്രാധാന്യങ്ങൾ എഴുതുക എന്നൊരു ചോദ്യം ചോദിക്കാം. ഇവിടെ സ്കോർ 4 സ്കോറാണ്. പൊതുഭരണം എന്നാലെന്ത്, അതിനെക്കുറിച്ച് വിശദമാക്കുന്നതിന് 2 സ്കോറും, പ്രാധാന്യത്തിൽ 2 എണ്ണം എഴുതുന്നതിന് 2 സ്കോറും, അങ്ങനെയാണ് 4 സ്കോർ നമുക്കിവിടെ ലഭിക്കുക. നമുക്കൊന്ന് ഉത്തരത്തിലൂടെ കടന്നു പോയാൽ എന്താണ് പൊതുഭരണം എന്നുള്ളത് ആദ്യമൊന്ന് വിശദമാക്കാം. രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ പൊതുഭരണം എന്ന് പറയുന്നു. ഇത് എഴുതുന്നതിന് 2 സ്കോറാണുള്ളത്. പൊതുഭരണത്തിന്റെ പ്രാധാന്യം എഴുതുന്നതിന് 2 സ്കോർ. പാഠപുസ്തകത്തിൽ തന്നെ 4 പോയിന്റുകൾ നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്നു, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. ഇവയിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതുന്നതിനാണ് നമുക്ക് 2 സ്കോർ നേടാനാവുക. മറ്റൊരു ചോദ്യം ഇ ഗവേണൻസിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചാണ്. അവിടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് 4 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 പോയിന്റുകൾ നമ്മൾ എഴുതുമ്പോൾ 4 സ്കോർ നമുക്ക് നേടാൻ കഴിയും. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ നമുക്ക് സേവനം നേടാൻ കഴിയും. സർക്കാർ ഓഫീസിൽ സേവനത്തിനായി നമുക്ക് കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭ്യമാക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിന്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. 4 സ്കോറിനുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ 4 പോയിന്റ് എഴുതി കഴിയുമ്പോൾ നമുക്കത് നേടാം. അവിടെ മറ്റു ചില ചോദ്യങ്ങളുടെ സാധ്യതയുള്ളത് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സവിശേഷത നമുക്ക് ചോദിക്കാൻ സാധ്യതകളാണ്. ബ്യൂറോക്രസിയുടെ 4 സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശ്രേണീപരമായ സംഘാടനം, സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം എന്നിവയാണ് നമുക്ക് പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത്. ഇവയിൽ 4 പോയിന്റുകൾ എഴുതി കഴിയുമ്പോൾ 4 സ്കോറിനുള്ള ഉത്തരമായി കഴിഞ്ഞു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 വിഭാഗങ്ങളെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. 4-ാമത്തെ പാഠമാണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ബ്രിട്ടീഷുകാർ വ്യത്യസ്തമായ നയങ്ങളിലൂടെയാണ് നമ്മുടെ ഭൂപ്രദേശങ്ങളെ കൈക്കലാക്കിയത്. വ്യത്യസ്തമായ സാമ്പത്തിക നയങ്ങൾ അവരവിടെ നടപ്പിലാക്കി. അതിനുവേണ്ടിയിട്ട് 3 തരത്തിലുള്ള നികുതി വ്യവസ്ഥകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റൈറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഇവയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുള്ളത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ, ഇവയുടെ സവിശേഷതകൾ. ഒരു 6 സ്കോറിനോ 8 സ്കോറിനോ ഒക്കെ ഉള്ള ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇവയുടെ സവിശേഷത ചോദിച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നമുക്ക് എഴുതാൻ സാധിക്കണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സമീന്ദാറായിരുന്നു. നികുതി പിരിവ് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സമീന്ദാറായിരുന്നു. സമീന്ദാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിന്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണം. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. മഹൽവാരി വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്താണിത് നടപ്പിലാക്കിയത്. നികുതി പിരിച്ചിരുന്നത് ഗ്രാമത്തലവന്മാരാണ്. അമിത നികുതി നിരക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഗ്രാമത്തെ 1 യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. ഇങ്ങനെ മഹൽവാരി വ്യവസ്ഥയെക്കുറിച്ചും ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചും അതോടൊപ്പം തന്നെ റൈറ്റ് വാരി വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു ചോദ്യം ഇന്ത്യയിലെ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ. ഒരു 2 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ നമുക്കിവിടെ 2 പോയിന്റ് സൂചിപ്പിക്കാൻ കഴിയണം കുറഞ്ഞത്. ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതിയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 സ്കോറ് കിട്ടും. പ്രാദേശിക കലാപങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് കുറിച്യ കലാപം. ഈ പാഠത്തിലെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ. ഇവിടെ രണ്ട് ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് 4 സ്കോറാണ് വന്നിരിക്കുന്നത്. നേതൃത്വം നൽകിയതാര് എന്നെഴുതുന്നതിന് 1 സ്കോറും അതിൻ്റെ കാരണങ്ങൾ എഴുതുന്നതിന് 3 സ്കോറും, അങ്ങനെ 4 സ്കോറാണ്. നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ്. കലാപത്തിൻ്റെ കാരണങ്ങൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതൊക്കെ അതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് എഴുതാം. 1857 കലാപത്തിൻ്റെ വിവിധ കാരണങ്ങൾ വിശദമാക്കുക. ഇതും നല്ലൊരു ചോദ്യമാണ്. കലാപവുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങൾ വിശദമാക്കുന്നതിന് 4 സ്കോറിനോ 6 സ്കോറിനോ ഒക്കെ സാധ്യതയുള്ള ചോദ്യമാണ്. സൈനികരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിര മതവികാരത്തെ വ്രണപ്പെടുത്തിയതും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനവും തുച്ഛമായ ശമ്പളവും ഒക്കെ നമുക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഉയർന്ന സ്കോറിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അടുത്തൊരു പാഠം സംസ്കാരവും ദേശീയതയും എന്ന പാഠഭാഗമാണ്. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച ഘടകങ്ങൾ, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ ദേശീയതയും, ഇന്ത്യൻ ദേശീയയുടെ ആവിർഭാവത്തിൽ പത്രങ്ങളുടെ പങ്ക്, ഇന്ത്യൻ ദേശീയ രൂപപ്പെടുന്നൽ വിദ്യാഭ്യാസം സാഹിത്യം കല എന്നിവയ്ക്കുള്ള പങ്ക്, ഇവയൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ട ഭാഗം വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയത്തിനെന്നുള്ളതാണ്. അവിടെ ഒരു ഒൺവേഡ് ചോദ്യം നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന, 1 മാർക്കിനുള്ള ചോദ്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? അതിൻ്റെ ഉത്തരം DK Karve. 1 സ്കോറിനുള്ള ഒരു ചോദ്യമാണത്. അതോടൊപ്പം മറ്റൊരു 1 മാർക്കിനുള്ള സ്കോർ നമുക്ക് പറയാൻ കഴിയുന്നത്, ചില പത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്കൊരു ചോദ്യത്തിനൊരു സാധ്യതയുള്ള ഭാഗം, ചേരുമ്പടി ചേർത്തെഴുതുക എന്നുള്ള ചോദ്യത്തിനൊരു സാധ്യതയുണ്ട്. ഞാനൊരു ചോദ്യം ആദ്യം പറയാം, A column B column ചോദ്യങ്ങൾ പറയാം. അതിൽ ആദ്യം A column ഭാഗങ്ങളാണ് താഴെയായിട്ട് പറയുന്നത്, ശ്രദ്ധിക്കുക. A column ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പേരുകളാണ് ദീനബന്ധു മിത്ര, പ്രേംചന്ദ്, വള്ളത്തോൾ, സുബ്രഹ്മണ്യ ഭാരതി. B column നൽകിയിരിക്കുന്നത് എൻ്റെ ഗുരുനാഥൻ, പാഞ്ചാലി ശബദം, നീൽദർപ്പൻ, ഗോദാൻ. ഇവയെ A column തന്നിരിക്കുന്ന വ്യക്തികളുടെ കൃതികളാണ് B column നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പേരിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ കൃതികളെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയണം. ദീനബന്ധു മിത്ര നീൽദർപ്പൻ, പ്രേംചന്ദ് ഗോദാൻ, വള്ളത്തോൾ എൻ്റെ ഗുരുനാഥൻ, സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബദം എന്നിവയാണ് ഇതിനുള്ള ഉത്തരങ്ങൾ. ഇങ്ങനെ 4 ക്രമപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് 4 സ്കോറ് നേടാൻ കഴിയും. മറ്റൊരു ചോദ്യം, കൽക്കട്ടയിൽ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചതാര്? ഉത്തരം അവനീന്ദ്രനാഥ് ടാഗോറാണ്. 1 സ്കോറിനുള്ള ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒൺവേഡ് ചോദ്യങ്ങളൊക്കെ ഈ പാഠഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഒരു അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിലാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ 3 സമരങ്ങൾ നൽകിയിരിക്കുന്നതിൽ ഏതെങ്കിലും 2 ചോദിച്ചുകൊണ്ട് 2 മാർക്കിനുള്ള സ്കോറിനുള്ള ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഇവിടെ 4 സ്കോറിനുള്ള ചോദ്യം നമുക്ക് ആദ്യം നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? അവിടെ 4 പോയിന്റ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയണം. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമങ്ങളിലും വേരോട്ടമുണ്ടായി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ നേതാവായി ഗാന്ധിജി മാറി. അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാർ പ്രദേശത്ത് 1917 നടന്നത്. അഹമ്മദാബാദ് തുണിമിൽ സമരം ഗുജറാത്തിൽ 1918 ഖേദയിലെ കർഷക സമരം ഗുജറാത്തിൽ 1918 നടന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു ചോദ്യവും പ്രതീക്ഷിക്കാം. മറ്റൊരു ചോദ്യം നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ഔദിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി, ഇങ്ങനെ നിരവധി പോയിന്റുകൾ പാഠപുസ്തകത്തിലുണ്ട്. ഇതിൽ നിന്നും 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ 4 പോയിന്റുകളിൽ കുറയാതെയും 6 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ 6 പോയിന്റുകളിൽ കുറയാതെയും എഴുതാൻ നമുക്ക് സാധിക്കണം. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളുമായി ബന്ധപ്പെട്ട് 2 സ്കോറിനുള്ള ഒരു ചോദ്യം, ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവർ ആരെല്ലാം? ഇതൊരു 2 സ്കോറിൻ്റെ ചോദ്യമാണ്. 2 പേരുകൾ എഴുതുമ്പോൾ 2 സ്കോർ നമുക്ക് നേടാൻ കഴിയും. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഒരു 6 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടോ അതോടൊപ്പം തന്നെ 4 സ്കോറിനുള്ള ചോദ്യമായിട്ടോ ഒക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ്, ഗാന്ധിജി പൂർണ്ണ സ്വരാജ്യം സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ. അവിടെ ചില സൂചനകൾ നൽകാം. ഉപ്പുനികുതി എടുത്തു കളയുക, കർഷകർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ സംഘത്തെ പിരിച്ചുവിടുക തുടങ്ങിയ പോയിന്റുകൾ പറയുന്നുണ്ട്. അതിൽ 4 സ്കോറാണെങ്കിൽ 4 പോയിന്റിൽ കുറയാതെ നമുക്ക് എഴുതാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇതൊരു 4 സ്കോറിനുള്ള ചോദ്യമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 1/2 ഭാഗവും ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത്. 4 പോയിന്റ് നമുക്ക് എഴുതാൻ കഴിയണം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നുള്ളൊരു ഭാഗമാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. അവിടെ 4 സ്കോറിനുള്ളൊരു ചോദ്യമുണ്ട്. നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളൊരു ചോദ്യം വരാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. ഇങ്ങനെയുള്ള വസ്തുതകൾ നമുക്ക് എഴുതാൻ കഴിയണം.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസ്സിന്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന പാഠഭാഗമാണ് ഇനി നമ്മൾ നോക്കുന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നുള്ള പാഠഭാഗം വളരെ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടതാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല ആർക്കായിരുന്നു ഒരു ചോദ്യം. അതിനോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായ മലയാളി ആര്? ഇതിനെ ആദ്യ ഭാഗത്തിൻ്റെ ഉത്തരം സർദാർ വല്ലഭായി പട്ടേലാണ്. രണ്ടാം ഭാഗമായ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ മലയാളി VP മേനോനാണ്. ഇവിടെ 2 ഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് 2 പേരുകൾ എഴുതുന്നതിന് 2 സ്കോർ കിട്ടും. അല്ലെങ്കിൽ ഇതൊരു 1 വേർഡ് ചോദ്യമായിട്ട്, ഒരു മാർക്കിനുള്ള ചോദ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ആര്യഭട്ട എന്നുള്ളതാണ്. അതെഴുതുന്നതിന് 1 സ്കോർ നമുക്ക് നേടാൻ കഴിയും. മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, 4 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടോ അല്ലെങ്കിൽ 6 സ്കോറിനുള്ള ചോദ്യമായിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാമാണ്? അത് എഴുതാൻ കഴിയുന്ന ചില പോയിന്റുകളൊന്ന് സൂചിപ്പിക്കാം. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അത് 4 സ്കോറിനാണെങ്കിൽ 4 പോയിന്റും 6 സ്കോറിനാണെങ്കിൽ 6 പോയിന്റിൽ കുറയാതെയും നമുക്ക് എഴുതാൻ സാധിക്കണം. മറ്റൊരു പാഠഭാഗം കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുവയ്പ്പുകൾ, പഴശ്ശി കലാപത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒട്ടേറെ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ പങ്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. ഇവിടെ രാഷ്ട്രത്തിൻ്റെ ചുമതലകളിൽ രണ്ട് തരത്തിലുള്ള ചുമതലകളെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിർബന്ധിതമായ ചുമതലകളും വിവേചനപരമായ ചുമതലകളും. ഇതിൽ ഏതെങ്കിലും ഒരു ചുമതലയെക്കുറിച്ച് ഒരു 4 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഉദാഹരണമായിട്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലകൾ ഏവ എന്ന് ചോദിച്ചാൽ നമുക്ക് 4 പോയിന്റുകൾ എഴുതാൻ കഴിയണം. ഒരു ഉത്തരം സൂചിപ്പിക്കാം. ഒരു രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലകൾ: അതിർത്തി സംരക്ഷണം, ആഭ്യന്തര സമാധാനം, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കൽ എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലകൾ. ഇത്തരത്തിൽ 4 പോയിന്റുകൾ നമുക്കവിടെ എഴുതാൻ കഴിയണം. രാഷ്ട്രരൂപീകരണ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു 2 സ്കോറിനുള്ളൊരു ചോദ്യം നമുക്ക് നോക്കാം. പരിണാമ സിദ്ധാന്തവും സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തവും വിശദമാക്കുക. പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് എഴുതുന്നതിന് 1 സ്കോറും സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം എഴുതുന്നതിന് 1 സ്കോറുമാണ്. പരിണാമ സിദ്ധാന്തം: രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്, സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു. ഇതെഴുതുന്നതിന് 1 സ്കോറാണ്. സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം: ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ഇതെഴുതുന്നതിന് 1 സ്കോറ്. അങ്ങനെ ആ ചോദ്യത്തിന് 2 സ്കോറാണ് നമുക്ക് നേടാൻ കഴിയുക. പൗരത്വവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം: 2 തരത്തിലുള്ള പൗരത്വങ്ങൾ ഏതല്ല? സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. അത്തരത്തിലൊരു ചോദ്യം വരാം. അതല്ലെങ്കിൽ സ്വാഭാവിക പൗരത്വം എന്താണെന്ന് എഴുതുക. ഒരു 2 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടും വരാം. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. 4 സ്കോറിനുള്ളൊരു ചോദ്യമായിട്ട് നമുക്കിനി ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്: പൗരത്വം എങ്ങനെയെല്ലാം ലഭിക്കുന്നു, അവ ഏവ. അപ്പോൾ നമുക്ക് 4 സ്കോറിനുള്ള ചോദ്യമായതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നത്, പൗരത്വം 2 തരത്തിലാണ് ഉള്ളത്: സ്വാഭാവിക പൗരത്വം, ആർജിത പൗരത്വം. ഇതെഴുതുന്നതിന് 2 സ്കോറും ഇവ ലഭിക്കുന്നത് എങ്ങനെയെന്ന് എഴുതുന്നതിന് 2 സ്കോറും. അതിനെക്കുറിച്ചൊന്ന് പറയാം. ജന്മനാ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആർജിത പൗരത്വം. ഇത്തരത്തിൽ എഴുതുന്നതിന് ആകെ 4 സ്കോർ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നും നേടാൻ കഴിയും. അടുത്ത പാഠമായ പൗരബോധം, അവിടെ പൗരബോധത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം: പൗരബോധം എങ്ങനെയെല്ലാം വളർത്തിയെടുക്കാം, അതിനുള്ള 4 മാർഗങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ആ 4 മാർഗങ്ങളുടെ പേരുകൾ എഴുതുന്നതിന് 4 സ്കോർ നമുക്ക് നേടാം. കുടുംബം, വിദ്യാഭ്യാസം, സംഘടനകൾ, മാധ്യമങ്ങൾ. ഇങ്ങനെ 4 പോയിന്റുകളാണ് എഴുതി കിട്ടുന്നതെങ്കിൽ നമുക്ക് 4 സ്കോർ നേടാൻ കഴിയും. എന്നാൽ അവിടെ മറ്റൊരു തരത്തിൽ ചോദ്യം ചോദിക്കാം: പൗരബോധം വളർത്തിയെടുക്കുന്നതിന് കുടുംബത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും പങ്ക് വിശദമാക്കുക എന്ന് ചോദിച്ചാൽ ആ കുടുംബത്തിനുള്ള പങ്കിനെക്കുറിച്ച് എഴുതുന്നതിന് നമുക്ക് 2 സ്കോർ നേടണം. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിശദമായി എഴുതാൻ കഴിയുന്നതിന് 2 സ്കോർ നമുക്ക് നേടാൻ കഴിയണം. അങ്ങനെ 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ അത് കണക്കാക്കി നമുക്ക് അത്തരത്തിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതാൻ സാധിക്കണം. ഈ പാഠഭാഗത്തുനിന്നുള്ള മറ്റൊരു ചോദ്യമാണ്: പൗരബോധം നേരിടുന്ന വെല്ലുവിളികൾ എന്തല്ല? അവിടെ 4 സ്കോറിനുള്ള ഒരു ചോദ്യമാണ്. ഇതിനൊരു ഉത്തര സൂചന പറയാം. ഓരോരുത്തരും അവരവരുടെ പ്രവർത്തനങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുക, പൊതു താൽപ്പര്യങ്ങൾ ഹനിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കു വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ നമ്മിൽ നിന്ന് തുടങ്ങുക, ജനാധിപത്യത്തിലും സഹിഷ്ണുതയിലും അധിഷ്ഠിതമായി പ്രവർത്തിക്കുക, അവകാശങ്ങൾക്കൊപ്പം ചുമതലകൾക്കും തുല്യ പരിഗണന നൽകുക. ഇതിൽ 4 പോയിന്റുകളിൽ കുറയാതെ നമുക്ക് എഴുതിയാൽ 4 സ്കോർ നമുക്ക് നേടാൻ കഴിയും. അടുത്ത ഒരു പാഠഭാഗമാണ് സമൂഹശാസ്ത്രം എന്ത് എന്തിന്. അവിടെ ഒരു ചോദ്യം ഉള്ളത്: സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവാര്? അഗസ്ത് കോംതെ എന്ന പേരാണ് എഴുതേണ്ടത്. അതിന് 1 സ്കോർ നമുക്ക് നേടാൻ കഴിയും. മറ്റൊരു ചോദ്യം: സമൂഹശാസ്ത്രത്തിലെ പഠന രീതിയായ സോഷ്യൽ സർവേ, അഭിമുഖം എന്നിവ വിശദമാക്കുക. അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാം. അല്ല എങ്കിൽ സമൂഹശാസ്ത്രത്തിലെ ഏതെങ്കിലും 2 പഠന രീതികൾ എഴുതുക, അവ വിശദമാക്കുക എന്നിങ്ങനെയും ചോദിക്കാം. അവിടെ 4 പഠന രീതികളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്: സോഷ്യൽ സർവേ, അഭിമുഖം, നിരീക്ഷണം, കേസ് സ്റ്റഡി. ഇതിൽ ഏതെങ്കിലും 2 എന്താണെന്ന് എഴുതുകയും അതോടൊപ്പം തന്നെ ആ 2 വിശദമാക്കുകയും ചെയ്യുന്നതിന് നമുക്ക് 4 സ്കോറ് ലഭിക്കുക.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ പത്താം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.
സാമൂഹ്യശാസ്ത്രം ഒന്നാം ഭാഗത്തിലെ പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോയത്. ഇനി സാമൂഹ്യശാസ്ത്രം രണ്ടാം ഭാഗത്തിലെ പാഠഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിലെ ഒന്നാമത്തെ പാഠമായ ഋതുഭേദങ്ങളും സമയവും. ഈ പാഠത്തിൽ ഭൂമിയുടെ രണ്ട് ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വസ്തുതകൾ വിശദമാക്കിയിട്ടുള്ളത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയുടെ ഭ്രമണവും. ഈ പാഠഭാഗത്തൂടെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോവാം. ഗ്രീഷ്മയനാന്തം, ശൈത്യയനാന്തം ഇവ വിശദമാക്കുക. ഇവിടെ 4 സ്കോറിനുള്ള ഒരു ചോദ്യമാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇത് 6 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടും ചോദിക്കാം. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർത്ഥഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഉത്തരാർത്ഥഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ഈ ദിവസം ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. ഇതാണ് ഗ്രീഷ്മ അയനാന്തം. ഇനി അതിനോടൊപ്പമുള്ള മറ്റൊരു ഭാഗമാണ് ശൈത്യ അയനാന്തം. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിനത്തെ ഉത്തരാർത്ഥഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർത്ഥഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നു. ഇങ്ങനെ ഈ ചോദ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ എഴുതി കഴിയുമ്പോൾ 6 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ 6 സ്കോറ് കിട്ടും, 4 സ്കോറാണെങ്കിൽ നമുക്ക് 4 സ്കോറ് നേടാൻ കഴിയും. ഈ ഭാഗത്തുനിന്നുള്ള മറ്റൊരു ചോദ്യമാണ് എന്താണ് വിഷുവങ്ങൾ, വിശദമാക്കുക. നമുക്കൊന്ന് നോക്കാം. ഇതൊരു 4 സ്കോറിനുള്ളൊരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. പരിക്രമണവേളയിൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന രണ്ട് ദിനങ്ങളിലാണ് മാർച്ച് 21 സെപ്റ്റംബർ 23. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ ഭാഗത്തുനിന്നുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു 4 സ്കോറിനോ 6 സ്കോറിനോ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഗ്രീനിച്ച് രേഖയും അന്താരാഷ്ട്ര ദിനാംഗ രേഖയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. ആദ്യം ഗ്രീനിച്ച് രേഖയെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. 0° രേഖാംശ രേഖയാണ്, പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്നു. കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോൾ സമയക്കൂടുതൽ അനുഭവപ്പെടുന്നു, പടിഞ്ഞാറോട്ട് സമയക്കുറവും അനുഭവപ്പെടുന്നു. അന്താരാഷ്ട്ര ദിനാംഗ രേഖയെക്കുറിച്ച് പറയാം. 180° രേഖാംശ രേഖ, ഇതൊരു നേർരേഖയല്ല. കിഴക്കോട്ട് ഒരു ദിവസത്തിൻ്റെ നേട്ടമുണ്ടാകുന്നു, പടിഞ്ഞാറോട്ട് ഒരു ദിവസത്തിൻ്റെ നഷ്ടമുണ്ടാകുന്നു. ഇങ്ങനെ ഗ്രീനിച്ച് രേഖയെക്കുറിച്ചും അന്താരാഷ്ട്ര ദിനാംഗ രേഖയെക്കുറിച്ചും എഴുതി കഴിയുമ്പോൾ നമുക്ക് 6 സ്കോർ നമുക്ക് നേടാൻ കഴിയും. 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും 2 പോയിന്റിൽ കുറയാതെ നമുക്ക് എഴുതാൻ കഴിയണം. അങ്ങനെ 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് 4 സ്കോറ് പൂർണ്ണമായിട്ടും നേടാം. 6 സ്കോറിനാണെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും 3 പോയിന്റിൽ കുറയാതെ നമുക്ക് എഴുതാൻ കഴിയണം. കാറ്റിൻ്റെ ഉറവിടം തേടി എന്നുള്ള ഒരു പാഠമാണ്. അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ഇതിൽ ഒരു 4 സ്കോറിനുള്ള ഒരു ചോദ്യമാണെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിനുള്ള സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉയരം, താപം, ആർദ്രത എന്നിങ്ങനെയാണ്. അവ എഴുതുന്നതിന് നമുക്ക് 4 സ്കോർ നേടണമെങ്കിൽ ഇവയെക്കുറിച്ചൊന്ന് വിശദമാക്കാൻ കൂടി കഴിയണം. ഇവ തമ്മിലുള്ള ബന്ധം, ഉയരം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, അതോടൊപ്പം ഉയരം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു, താപം കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു, താപം കുറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം കൂടുന്നു എന്നിങ്ങനെ ഉള്ള പോയിന്റുകൾ നമുക്ക് എഴുതി ആ സ്കോർ നമുക്ക് നേടാൻ കഴിയണം. ആഗോള മർദ്ദമേഖലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു 6 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ആഗോള മർദ്ദമേഖലയെക്കുറിച്ച് വിശദമാക്കുക എന്നോ ആഗോള മർദ്ദമേഖലയിൽ ഏതെങ്കിലും രണ്ട് മർദ്ദമേഖലകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവയെ വിശദമാക്കുന്ന 4 സ്കോറിനുള്ള ചോദ്യമായിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവയെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ആഗോള മർദ്ദമേഖലകൾ: മധ്യരേഖ ന്യൂനമർദ്ദമേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദമേഖല, ഉപദ്രുവീയ ന്യൂനമർദ്ദമേഖല, ധ്രുവീയ ഉച്ചമർദ്ദമേഖല. ഇതിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ച് ഒരു ഉദാഹരണമായിട്ടൊന്ന് വിശദമാക്കാം. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാത മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നു. ഇത്തരത്തിൽ നമുക്ക് ഓരോ മർദ്ദമേഖലയെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് എഴുതാൻ സാധിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഏതെങ്കിലും രണ്ടോ മൂന്നോ മർദ്ദമേഖലകളെക്കുറിച്ചാണെങ്കിൽ അവയെക്കുറിച്ച് എഴുതാൻ സാധിക്കണം. അതല്ല, ഒരു 6 സ്കോറിനുള്ള ചോദ്യമായിട്ട് എല്ലാ മർദ്ദമേഖലയും കുറിച്ച് എഴുതാൻ പറയുകയാണെങ്കിൽ ആ മർദ്ദമേഖലകളുടെ പേരുകൾ എഴുതുകയും അവയെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് എഴുതാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനുള്ള സ്കോറുകൾ നമുക്ക് നേടാൻ സാധിക്കുക. ആഗോളവാദങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ആഗോളവാദങ്ങൾ? ആഗോളവാദങ്ങളിലെ ഏതെങ്കിലും രണ്ട് വാദങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ആദ്യ ഭാഗത്തിൻ്റെ ഉത്തരം, ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. വിവിധ ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ. ഇതിൽ ഏതെങ്കിലും രണ്ട് വാദങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമാക്കേണ്ടതുണ്ട്. അത് നമുക്ക് വാണിജ്യവാദങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ ഈ കാറ്റുകളെ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്ന് വിളിക്കുന്നു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നും വീശുന്ന വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ അഥവാ അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല എന്നറിയപ്പെടുന്നു. പശ്ചിമവാദങ്ങൾ, ഇരു അർദ്ധഗോളങ്ങളിലെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് പശ്ചിമവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഈ മേഖലയിലേക്ക് നിരന്തരം കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കാറ്റിന്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിനേക്കാൾ കൂടുതലാണ്. ധ്രുവീയ പൂർവവാദങ്ങൾ, ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞ മേഖലകൾ ഉച്ചമർദ്ദമാണ്. അവിടെ നിന്നും ഉപോഷ്ണമേഖലയെ ലക്ഷ്യമാക്കി വീശുന്ന ഹിമക്കാറ്റുകളാണ് ധ്രുവീയവാദങ്ങൾ. കോറിയോലിസ് ബലം നിമിത്തം ഇവ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്കു ദിശയിൽ നിന്നാണ് വീശുന്നത്. അതിനാൽ ഇവയെ ധ്രുവീയ പൂർവവാദങ്ങൾ എന്നും അറിയപ്പെടുന്നു. 6 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ അത് കണക്കാക്കി ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കണം. അടുത്തൊരു പാഠഭാഗം, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എന്നുള്ളതാണ്. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഗുണപരമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. മാനവ വിഭവശേഷി വികസനത്തിൻ്റെ ഗുണപരമായ സവിശേഷതകൾ 4 എണ്ണത്തെക്കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. വിദ്യാഭ്യാസം, സാക്ഷരതാ നിരക്ക്, ആരോഗ്യപരിപാലനം, ആയുർദൈർഘ്യം എന്നിവയാണ്. ഒരു ചോദ്യം, മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നത് കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാം, സാമ്പത്തിക അന്തരം കുറയ്ക്കാം, പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാം, മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ വികസനം ഉപയോഗവും സാധ്യമാക്കാം, സാമൂഹിക ക്ഷേമം ഉറപ്പുവരുത്താം, സംരംഭകത്വം മെച്ചപ്പെടുത്താം എന്നിങ്ങനെ 6 പോയിന്റുകളുണ്ട്. 4 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ 4 പോയിന്റുകൾ നമുക്ക് എഴുതിയാൽ മതിയാകും. മാനവ വിഭവശേഷി വികസനം മെച്ചപ്പെടുന്നതിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക് വിശദമാക്കുക. ഒരു 4 സ്കോറിനുള്ള ഒരു ചോദ്യമാണ്. വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തികളുടെ കഴിവ് മെച്ചപ്പെടുന്നു, സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള അറിവ് ലഭിക്കുന്നു, മെച്ചപ്പെട്ട തൊഴിലും വരുമാനവും നേടാനാവുന്നു, ജീവിത ഗുണനിലവാരം ഉയരുന്നു. ഇതിലൂടെ നമുക്ക് 4 സ്കോറ് ഉറപ്പിക്കാം. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന പാഠഭാഗത്തു നിന്നും ഒരു ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എഴുതുക. ഒരു 4 സ്കോറിനുള്ള ചോദ്യമെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് നോക്കാം. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യാൻ സാധിക്കും. സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് നഗരാസൂത്രണ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പോയിന്റുകൾ എഴുതാൻ നമുക്ക് സാധിക്കണം. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് ഇവ വിശദമാക്കുക. ഒരു 4 സ്കോറിൻ്റെ ചോദ്യമാണ്. എന്താണ് ഈസ്റ്റിങ്സ് എന്നുള്ളത് ആദ്യം പറയാം. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഇത്. ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്നത്. എന്താണ് നോർത്തിങ്സ് എന്നുള്ളത് കൂടി പറയാം. കിഴക്കു പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള വരകളാണിത്. ഇവയുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാന നിർണയത്തിന് പരിഗണിക്കുന്നത്. ഇവ രണ്ടും കൂടി എഴുതുമ്പോഴാണ് നമുക്ക് 4 സ്കോറ് നേടാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പോയിന്റും കൂടി ഇതിനോടൊപ്പം ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഈസ്റ്റിങ്സും നോർത്തിങ്സും രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികളെയാണ് റഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് ഓർത്തു വച്ചേക്കാം. പൊതു ചെലവും പൊതുവരുമാനവും എന്ന പാഠഭാഗമാണ്. സർക്കാരിൻ്റെ ചെലവുകളെയാണ് പൊതുചെലവെന്നും സർക്കാരിൻ്റെ വരുമാനത്തെയാണ് പൊതുവരുമാനം എന്നും പറയുന്നത്. സർക്കാരിൻ്റെ ചെലവുകളെ വികസന ചെലവുകളും വികസനേതര ചെലവുകളും എന്നിങ്ങനെ തരംതിരിക്കാൻ സാധിക്കും. സർക്കാരിന് വരുമാനം കണ്ടെത്താനുള്ള മാർഗമാണ് നികുതികളും നികുതിയേതര വരുമാന മാർഗവും. ഈ പാഠഭാഗത്തു നിന്നും നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം എഴുതുക. എന്ത് 1 സ്കോറിനുള്ള ഒരു ചോദ്യമാണെങ്കിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത് വ്യക്തിഗത ആദായ നികുതിയെന്നോ കോർപ്പറേറ്റ് നികുതിയെന്നോ നമുക്ക് എഴുതാൻ സാധിക്കണം. ഏതെങ്കിലും 1 പോയിന്റ് എഴുതി നമുക്ക് 1 സ്കോർ നേടാം. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാം. ആരിലാണോ നികുതി ചുമത്തുന്നത് ആ നികുതിഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. മറ്റൊന്ന് പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതി നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരോക്ഷ നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി, GST എന്ന പേരിൽ അറിയപ്പെടുന്നു. GST ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 2017 ജൂലൈ 1 മുതലാണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെ എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നതാണ് GST. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ചരക്ക് സേവന നികുതി വ്യത്യസ്ത തരത്തിൽ പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ GST എന്നും സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST എന്നും അതോടൊപ്പം തന്നെ ഇരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരങ്ങൾ നടക്കുമ്പോൾ അതിനെ IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് GST എന്നും അറിയപ്പെടുന്നു. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമുണ്ട്. GST കൗൺസിലിൻ്റെ ചെയർമാൻ ആര്? ഒരു മാർക്കിനുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് GST സമിതിയുടെ ചെയർമാൻ. എന്താണ് സർചാർജും സെസ്സും? നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ്. ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. എന്താണ് സെസ് എന്നുള്ള വിശദമാക്കാം. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാം. മറ്റൊരു ഭാഗം നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ്. ഒരു 2 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. സർക്കാരിൻ്റെ നികുതിയേതര വരുമാന സ്രോതസ്സുകളാണ് ഫീസ്, ഫൈനുകളും പെനാൽറ്റികളും, ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവ. 2 സ്കോറായതുകൊണ്ട് തന്നെ ഇവയിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. 4 സ്കോറിന് ചോദിക്കുകയാണെങ്കിൽ ഇവയിൽ ഏതെങ്കിലും 4 എണ്ണം നമുക്ക് എഴുതാൻ സാധിക്കും.
ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസ്സിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബൽ ഓഡിയോ ക്ലാസ്.
ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യം. ആകാശീയ വിദൂര സംവേദനത്തിന്റെ പോരായ്മകൾ എഴുതുക. ഇവിടെ 4 പോയിന്റുകൾ പറയാം. വിമാനത്തിലുണ്ടാകുന്ന കുലുക്കം ചിത്രങ്ങളുടെ ഗുണമേന്മയെ ബാധിക്കുന്നു. വിമാനത്തിന് പറന്നുയരാനും ഇറങ്ങാനും തുറസായ സ്ഥലം ആവശ്യമാണ്. വിസ്തൃതമായ പ്രദേശങ്ങളുടെ ചിത്രീകരണം പ്രായോഗികമല്ല. ഇന്ധനം നിറയ്ക്കുന്നതിന് വിമാനം ഇടയ്ക്കിടെ നിലത്തിറങ്ങുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇങ്ങനെ 4 പോയിന്റുകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് 4 സ്കോർ നേടാൻ കഴിയും. അടുത്തൊരു ചോദ്യം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകൾ കുറിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉത്തരം എഴുതാൻ കഴിയുന്ന ചില പോയിന്റുകളൊന്ന് സൂചിപ്പിക്കാം. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂമിയുടെ 3/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നു. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവര ശേഖരണത്തിന് സാധിക്കുന്നു. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നു. മറ്റൊരു ചോദ്യം സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതയാണ്. സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകൾ: സഞ്ചാരപഥം ഭൗമോ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധി. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ 2 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്: ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളും. ഒരുപക്ഷെ നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു 6 സ്കോറിനുള്ള ഒരു ചോദ്യമായിട്ടും ഒരു ചോദിക്കാം. ആ സമയത്ത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതയും അതോടൊപ്പം സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതയും നമുക്ക് എഴുതാൻ സാധിക്കണം. ഭൂവ്യവസ്ഥയുടെ വിശകലന സാധ്യതകൾ, 3 വിശകലനങ്ങളെക്കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്: ഓവർലേ വിശകലനം, ആവർത്തി വിശകലനം, ശൃംഖല വിശകലനം. ഇതിൽ ഏതെങ്കിലും ഓരോന്നിനെക്കുറിച്ചും വിശദമാക്കാൻ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഭൂവ്യവസ്ഥയുടെ പ്രയോജനങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് ഭൂവ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയുമെന്ന് ശ്രദ്ധിക്കാം. പല ഉറവിടങ്ങളിൽ നിന്നുമുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന്, വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും, വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിന്, ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നതിന്, ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകൾ സൃഷ്ടിക്കുന്നതിന്, ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന്. ഇവ 4 സ്കോറിനാണെങ്കിൽ 4 പോയിന്റിൽ കുറയാതെ നമുക്ക് എഴുതാൻ സാധിക്കും. വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അതിൻ്റെ ആദ്യ ഭാഗം ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഉത്തരപർവ്വത മേഖലയെ 3 ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാം: ട്രാൻസ്ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ്ഹിമാലയത്തിനെ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ ചേർന്നാണ്. ഹിമാലയത്തിൽ 3 ഭാഗങ്ങളുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളിൽ പത്കായ്ബും, നാഗാകുന്നുകൾ, ഖാരോ ഖാസി ജയന്തിയാക്കുന്നുകൾ, മിസോ കുന്നുകൾ എന്നിവയാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം നമുക്ക് നോക്കാം. ആദ്യം ട്രാൻസ്ഹിമാലയവുമായി ബന്ധപ്പെട്ടാണ്. ട്രാൻസ്ഹിമാലയവുമായി ബന്ധപ്പെട്ട് 3 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഹിമാലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇവിടെ ഉദാഹരണമായിട്ടെടുക്കുന്നത് ഹിമാദ്രി, ഹിമാചൽ ഇവയുടെ സവിശേഷതകൾ എഴുതുക എന്നുള്ളത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട്, ഒരൊറ്റ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയത്തെക്കുറിച്ച് വിശദമാക്കുക എന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചാൽ ഈ 3 ഭാഗങ്ങളെക്കുറിച്ചും ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് എഴുതാൻ സാധിക്കണം. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഒരു 6 സ്കോറിനുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും 6 സ്കോർ നേടാൻ കഴിയും. അപ്പം അത് എങ്ങനെയാണെന്നുള്ള ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. ഹിമാദ്രി, ഹിമാദ്രിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി. അതിൻ്റെ ശരാശരി ഉയരം 6 മീറ്ററാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ഹിമാചൽ, ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം 3000 മീറ്ററാണ്. സിവാലിക്ക്, ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിമാലയ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. എന്നിങ്ങനെയുള്ള പോയിന്റുകൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് 6 സ്കോർ നേടാൻ കഴിയും. ഇവിടെ ചോദ്യം ഒന്നുകൂടെ ഞാൻ പറയാം. ഹിമാലയത്തെക്കുറിച്ച് എഴുതാനും ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ എഴുതുകയും എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് 6 സ്കോർ നേടാൻ കഴിയുക. ഹിമാലയ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളുടെയും പ്രത്യേകതകൾ വിശദമാക്കാനോ ഒക്കെ ചോദിക്കാം. അതിൽ ഹിമാലയ നദികളുടെ ചില സവിശേഷതകൾ സൂചിപ്പിക്കാം. ഹിമാലയ പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അതിശക്തമായ ആപരദന തീവ്രത, പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു, ഉയർന്ന ജലസേചനശേഷി, സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഉപദ്വീപീയ നദികളുടെ സവിശേഷത ശ്രദ്ധിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത താരതമ്യേന കുറവ്, കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, കുറഞ്ഞ ജലസേചനശേഷി, ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവ്. ഇവിടെ രണ്ട് നദികളുടെയും പ്രത്യേകതകളാണ് പറഞ്ഞത്, ഹിമാലയ നദികളെക്കുറിച്ചും ഉപദ്വീപീയ നദികളെക്കുറിച്ചും. ഇവ ഒരു 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ 3 പോയിന്റിൽ കുറയാതെ ഓരോന്നിനെയും കുറിച്ച് നമുക്ക് എഴുതാൻ സാധിക്കണം. കൂടുതൽ പോയിന്റുകൾ എഴുതിയാൽ നമുക്ക് സ്കോറ് ഉറപ്പിക്കാൻ സാധിക്കും. ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന പാഠത്തിൽ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ 4 എണ്ണമാണ് പറയുന്നത്: നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക്. ഒരു പക്ഷേ ഒരു 2 സ്കോറിനുള്ള ചോദ്യമായിട്ടോ ഒരു 4 സ്കോറിനുള്ള ചോദ്യമായിട്ടോ ഒക്കെ ഇത് പ്രതീക്ഷിക്കാം. മറ്റൊരു ഭാഗം വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ വായ്പകൾ നൽകുക എന്നുള്ളത്. ഇവിടെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് 4 തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് വിശദമാക്കുന്നുണ്ട്: സമ്പാദ്യ നിക്ഷേപം, പ്രചലിത നിക്ഷേപം, സ്ഥിര നിക്ഷേപം, ആവർത്തക നിക്ഷേപം. ഇവിടെ ഓരോ നിക്ഷേപത്തിൻ്റെയും ചില സവിശേഷതകൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ ഭാഗത്ത് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബാങ്കിൻ്റെ രംഗത്തെ ആധുനിക പ്രവണതകളിൽ ഏറ്റവും പ്രധാനമാണ് ഇലക്ട്രോണിക് ബാങ്കിങ്. ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇലക്ട്രോണിക് ബാങ്കിങ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? വീട്ടിൽ നിന്നും ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും സാധിക്കും. കുറഞ്ഞ സമയം മതിയാവും. ഇതിനുള്ള സർവീസ് ചാർജ് കുറവാണ്. എന്നിങ്ങനെയുള്ള പോയിന്റുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. മറ്റു പ്രത്യേകതയാണ് കോർ ബാങ്കിങ്. എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ്. ഇതും കൂടി നമുക്ക് ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും എന്നുള്ള അവസാനത്തെ പാഠഭാഗമാണ്. 1986 വന്ന ഉപഭോക്തൃ സംരക്ഷണ പ്രകാരം ഉപഭോക്താക്കൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തെല്ലാം? ജീവനും സ്വത്തിന് ഹാനികരമാകുന്ന സാധനങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിനുള്ള അവകാശം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള അവകാശം, ന്യായവിലയ്ക്ക് സാധനവും സേവനവും ലഭിക്കാനുള്ള അവകാശം, അധികാരികളുടെ മുമ്പിൽ തർക്കങ്ങൾക്ക് പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവകാശം. ഒരു 2 സ്കോറിനോ 4 സ്കോറിനോ ചോദിക്കുകയാണെങ്കിൽ അതിന് കണക്കാക്കി പോയിന്റ് നമുക്ക് എഴുതാൻ സാധിക്കണം. ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണതലത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെയുള്ള ഭാഗത്തെക്കുറിച്ചൊന്ന് പറയാം. ഈ ഭാഗത്ത് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്ന്, ലീഗൽ മെട്രോളജി വകുപ്പാണ്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നു. ഭക്ഷ്യ സുരക്ഷാ വകുപ്പാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. കേന്ദ്ര ഔഷധവില നിയന്ത്രണ കമ്മിറ്റി മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്നു. ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്നു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൽപ്പാദനം, വിതരണം, സംഭരണം, വിൽപ്പന, ഇറക്കുമതി തുടങ്ങിയ വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നു. ഇവിടെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണതലത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ഭാഗത്തു നിന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ റിവിഷനായിട്ടുള്ള ചില ഭാഗങ്ങളും ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ഏതെല്ലാം തരത്തിൽ ഉത്തരമെഴുതാം എന്നുള്ള രീതിയിലുമാണ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും വിജയാശംസകൾ.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ 10ാം ക്ലാസിൻ്റെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുള്ള ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്.